بسم الله الرحمن الرحيم إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى وَأَلْزَمَهُمْ كَلِمَةَ التَّقْوَى وَكَانُوا أَحَقَّ بِهَا وَأَهْلَهَا وَكَانَ اللَّهُ بِكُلِّ شَيْءٍ عَلِيمًا لَقَدْ صَدَقَ اللَّهُ رَسُولَهُ الرُّؤْيَا بِالْحَقِّ لَتَدْخُلُنَّ الْمَسْجِدَ الْحَرَامَ إِنْ شَاءَ اللَّهُ آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا
طيب بسم الله الحمد لله نعمل ايه 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 മക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും ഉംറ ചെയ്യുന്നതിനെ തൊട്ട് തടയിനെ കുറിച്ച് പറയാം. ഹുമുല്ലദീന കഫറു വസദ്ദൂകും അലിൽ മസ്ജിദിൽ ഹറാം, അവരാകുന്നു അവിശ്വസിച്ചവർ, മക്കയിലെ ഭൗതിക വിശ്വാസികൾ നിങ്ങളെ മസ്ജിദിൽ ഹറാമിനെ തൊട്ട് തടഞ്ഞവരും. നിങ്ങളെ മസ്ജിദിൽ ഹറാമിനെ തൊട്ട് തടഞ്ഞവരും എപ്പോഴാണ് അവർ മസ്ജിദിൽ ഹറാമിനെ തൊട്ട് തടഞ്ഞത്? അതാണ് ഇവിടെ പറയുന്നത്. ഇസ് ജാലല്ലദീന കഫറു ഫീ ഖുലൂബിഹിമുൽ ഹമിയത ഹമിയത ജാഹിലിയ, അവിശ്വസിച്ചവർ, അല്ലദീന കഫറു അവിശ്വസിച്ചവർ, ഇൽ ജാലല്ലദീന കഫറു അവിശ്വസിച്ചവർ ഉണ്ടാക്കിയപ്പോൾ എന്ത് ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ, ഹമിയ ഹമിയത്തിനെന്ത അഹങ്കാരം, ദുരഭിമാനം, ഹമിയത്തിനെ ദുരഭിമാനത്തെ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ അവസരത്തിൽ നിങ്ങളെ മസ്ജിദുൽ ഹറാമിനെ തൊട്ട് തടഞ്ഞു. ഹമിയത്ത് എന്ന് പറഞ്ഞാൽ ഹമിയത്തൽ ജാഹിലി, അതിന്റെ ബയാനാണ്. ഏത് അഭിമാനാണ്, ഏത് അഹങ്കാരാണ് ദുരഭിമാനാണ്? ജാഹിലിയത്തിന്റെ ദുരഭിമാനം. അപ്പൊ ജാഹിലിയത്തിന്റെ ദുരഭിമാനം തങ്ങളുടെ ഹൃദയങ്ങളിൽ അവിശ്വാസികൾ ഉണ്ടാക്കിയപ്പോഴാണ് അവർ നിങ്ങൾ എന്ത് ചെയ്തത്, മസ്ജിദുൽ ഹറാമിനെ തൊട്ട് തടഞ്ഞത്. അല്ലാതെ അവിടുത്തെ ഒരു നിയമമായിട്ടല്ല, മക്കയിലത്തെ ഒരു നിയമമല്ല, മക്കയിലുള്ള ഒരു തീരുമാനമല്ല. പിന്നെയോ ദുരഭിമാനം അത് തങ്ങളുടെ മനസ്സിൽ അവരുണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്ത് വികാരഭരിതരായി ദുരഭിമാനികളായിട്ട് അവർ നിങ്ങളെ തടയുകയാണ് ഉണ്ടായത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. ദന്നൽ ജാഹിലിയ എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിന്റെ ദുരഭിമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? ജാഹിലിയത്തിന്റെ ദുരഭിമാനത്തിനൊരു ഉദാഹരണം എന്താ പറഞ്ഞത്? അവര് പിന്നെ വിദേശികളായ പുറത്തുനിന്ന് വരുന്നതായ ഹാജിമാരെ തങ്ങളുടെ വസ്ത്രത്തിൽ കാബം തവാഫ് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. ഒന്നുകിൽ അവരൊടുക്കുന്ന വസ്ത്രം, തങ്ങളുടെ വസ്ത്രം മാറ്റി വെച്ചിട്ട് അവരുടെ വസ്ത്രം എടുത്തിട്ട് തവാഫ് ചെയ്യാം. വസ്ത്രം അവർക്ക് കൊടുക്കാനില്ലെങ്കിലും അവരോട് ഉള്ള വസ്ത്രം ഊരി വെച്ചിട്ട് നഗ്നരായിട്ട് തവാഫ് ചെയ്യാം. ഇതായിരുന്നു അവരുടെ അന്നത്തെ ദുരഭിമാനത്തിന്റെ ഒരു ഉദാഹരണം. അതേപോലെ തന്നെ മക്കാർ, അവരൊരിക്കലും ഹറം വിട്ടു പോവില്ല, ഹറമ് വിട്ടുപോകില്ല, അവർ ഹറമിൽ പരിമിതരാണ്. ഞങ്ങൾ അവർ പറയുന്നത് ഞങ്ങൾ ഹ്രംസ് എന്നാണ്, ഹ്രംസ് എന്നാണ് ഹറം നിവാസികൾ, ഞങ്ങൾ ഹ്രംസാണ്, ഹ്രംസ് ഒരിക്കലും ഹറമെന്ന് പുറത്തു പോകില്ല. ഹജ്ജിൽ എന്തുണ്ട്? ഹജ്ജിൽ ഹറമുണ്ട്, ഹില്ലും ഉണ്ട് അല്ലേ? എന്താ ഹില്ല്? ഹജ്ജിൽ ഹില്ല് ഏതാ? അതായത് ഹറമിലും ഹജ്ജിന്റെ കർമ്മങ്ങളുണ്ട്, ഹറമിന് പുറത്തും ഹജ്ജിന്റെ കർമ്മങ്ങളുണ്ട്. ഹറമിന്റെ പുറത്തുള്ള ഹജ്ജ് കർമ്മം ഏതാ? അറഫ മാത്രം മനസ്സിലായില്ലേ? മിനയും മുസ്ദലിഫയൊക്കെ ഹറമിലാണ്. മിനയും മുസ്ദലിഫയും ഹറമാണ്. മുസ്ദലിഫ കഴിഞ്ഞ് വീണ്ടും കിലോമീറ്ററുകൾ ഹറമാണ്, മനസ്സിലായില്ലേ? അറഫയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു താഴ്വ, ഒരു തോടുണ്ട്, വലിയ പാലങ്ങൾ കണ്ടില്ലേ? അതാണ് വാദി ഉറന, അല്ലെങ്കിൽ വാദി നമീറ എന്ന് പറയും, വാദി അറഫ എന്നൊക്കെ പറയും. ആ വലിയ ആ തോട് വരെ ഹറമാണ്, ഹറമാണ്. അറഫ മാത്രം ഹറമിന് പുറത്ത്. ഹജ്ജിൽ ഹറമിലും കർമ്മങ്ങളുണ്ട്, ഹറമിന് പുറത്തും കർമ്മങ്ങളുണ്ട്, മനസ്സിലായോ? പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കൽ എവിടുന്നാണ്? മീക്കാത്തിൽ വെച്ചാണ്. ഉംറക്കൊക്കെ ഇഹ്റാമിൽ പ്രവേശിക്കൽ മീക്കാത്തിൽ വെച്ചാണ്. അപ്പൊ അതൊക്കെ ഇവിടെയാണ് ഹറമിന് പുറത്താണ്, ഹറമിന് പുറത്താണ്. അപ്പൊ ഹറമിന് പുറത്തും ഹറമിനകത്തും ഒക്കെ ഉണ്ട് ഉംറയിലും ഹജ്ജിലും കർമ്മങ്ങളുണ്ട്. ഉംറ അതുണ്ടാവും വേണം, അത് ഇസ്ലാമിൽ അതുണ്ടാവും വേണം. എന്തുകൊണ്ട്? ഈ മക്കാർക്ക് എതിരാകാൻ വേണ്ടി. കാരണം അവര് ഹറമിന്റെ ആ പരിധി നിന്ന് ഒരിക്കലും പുറത്തു വരില്ല. അപ്പൊ പിന്നെ നമ്മൾ മസ്ജിദുൽ കഅബ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിന്റെ അതിർത്തിയില് അതിലെ പടിഞ്ഞാറ് ഭാഗങ്ങളിലും മക്കയുടെ പടിഞ്ഞാറ് ഭാഗം 22 കിലോമീറ്റർ ഹറമാണ്. കിഴക്ക് ഭാഗം, പടിഞ്ഞാറ് ഭാഗം, കിഴക്ക് ഭാഗം 15 കിലോമീറ്റർ ഹറമാണ്. തെക്ക് ഭാഗം 12 കിലോമീറ്റർ ഹറമാണ്. അതേപോലെ തന്നെ ഈ ഭാഗത്തും 6 കിലോമീറ്റർ ഹറമാണ്. അപ്പൊ നോക്കി നിങ്ങൾ, ഹറമ് വളരെ വിശാലമാണ്, ഹറമ് വിശാലമാണ്. മക്കയുടെ മക്കയിൽ കഅബത്തിൽ നിന്ന് 22 കിലോമീറ്റർ പടിഞ്ഞാറും 15 കിലോമീറ്റർ കിഴക്കും 6 കിലോമീറ്റർ വടക്കും മസ്ജിദ് ആയിഷ, പിന്നെ 12 കിലോമീറ്റർ തെക്കും ഇബാഅത്തുൽ ഇബൻ എന്ന് പറയുന്ന സ്ഥലം. അതുവരെ ഹറമാണ്, ഇത് വിശാലമാണ്. മക്കാര് ഈ വിശാലമായ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് മക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരിക്കലും എന്ത് ചെയ്യൂല, അവര് പിന്നെ ഈ ഹറമെന്ന് വിട്ട് അവർ പോവില്ല, ഹറമെന്ന് വിട്ടുപോല. അവര് പറയുന്നത് ഞങ്ങൾ ഹറം നിവാസികൾ, ഫ്രണ്ട്സ്, ഞങ്ങൾ ഹറമെന്ന് പുറത്തു പോവില്ലാണ്. അത് അവരുടെ ദുരഭിമാനാണ്, ദുരഭിമാനാണ്. അതുകൊണ്ട് തന്നെ അറഫയിൽ നിൽക്കൂല അവര്. അന്ന് ഹജ്ജ് ചെയ്യുമ്പോ ഇതൊക്കെ മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നത്, മുശ്രിക്കുകൾ അവരെ ഹജ്ജ് ചെയ്യുമ്പോ അറഫയിൽ നിൽക്കൂല, അറഫയിൽ നിൽക്കൂല. അവര് പറഞ്ഞ ഞങ്ങൾ ഹറം നിവാസികൾ, ഞങ്ങൾക്ക് അറഫല്ല. വിദേശികൾ അവര് അറഫയിൽ പോയി നിൽക്കുക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് ലഭിച്ചതിന് ശേഷം, ഹജ്ജ് ഫർളാക്കിയതിനു ശേഷം, റസൂലുള്ള ഹജ്ജ് ഫർളാക്കിയതിനു ശേഷം ഒരൊറ്റ ഹജ്ജാ ചെയ്ത്, ഇസ്ലാമിലെ ഹജ്ജ് ഒന്നാ ചെയ്ത്. അതിനു മുമ്പ് റസൂലുള്ള ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ഫർളാക്കുന്നതിന് മുമ്പ് ഉംറ ഹജ്ജ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോ, ഹജ്ജ് ഫർളാക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യുമ്പോ റസൂലുള്ള അറഫയിൽ പോയി നിൽക്കൂ. അപ്പൊ ഹദീസുകളിൽ കാണാം, ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖുറൈശികൾ വന്നിട്ട് റസൂലുള്ളാനെ കളിയാക്കുന്നത്, റസൂലിനെ കളിയാക്കണം. കാരണം റസൂൾ എന്ത് ചെയ്യാണ്, റസൂലിനെ മക്കാരനാണല്ലോ. പക്ഷെ അറഫയിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ അറഫയിൽ പോയി നിന്നിട്ട് ഹജ്ജ് ചെയ്യുന്ന കാണുമ്പോ അവർ റസൂൽ മാത്രങ്ങളെ കളിയാക്കും. മുഹമ്മദ് ദാ പിന്നെ ഇവരുടെ പിന്നെ വിദേശികളുടെ ഇടയിൽ പോയി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കളിയാക്കൽ, അതൊക്കെ എന്താണ്? ഹമീയത്തുൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ ഹമീയത്തൻ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുരഭിമാനത്തെ ഉടച്ചു വാർക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ഹജ്ജ് ഇല്ലേ, ഹജ്ജിന്റെ ഏറ്റവും വലിയ റുക്ന ഏതാ? ഹജ്ജിന്റെ 4 റുക്നാണുള്ളത്. 1 ഇഹ്റാം നിയ്യത്ത് ചെയ്യൽ, 2 അറഫയിൽ നിൽക്കൽ, 3 തവാഫ്, 4 സഹി, 4 കർമ്മങ്ങളാണ്. ഈ അറഫയിൽ നിൽക്കൽ ഹജ്ജിന്റെ റുക്നാക്കാൻ കാരണതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ ഹജ്ജ് അറഫ, ഹജ്ജ് അറഫയിൽ നിൽക്കലാണ്. അതെന്താ കാരണം? കാരണം ഈ ഇവരുടെ ഈ ഹമീയത്തുൽ ജാഹിലിയത്തിനെ, അവരുടെ ആ വിദ്യാർത്ഥിനെ നിഷ്കാസനം ചെയ്യലാണ് അതിന്റെ ഒരു ഉദ്ദേശം, ഒരു ഉദ്ദേശം. അതാണ്, അതുകൊണ്ടാണ് ഇപ്പൊ സന്ദർഭോചിതം. പിന്നെ നമ്മള് പിന്നെ മക്കത്തുള്ള ഒരാള് ഹജ്ജിന് എവിടുന്ന ഇഹ്റാമിൽ പ്രവേശിക്കുക? മക്കത്തുള്ള ഒരാള് മക്കയിൽ നിന്നാണ് ഹജ്ജിൽ പ്രവേശിക്കുക. അതായത് മക്കത്തിനുള്ളിലുള്ള ഒരാള് മക്കത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി, മക്കത്തിനകത്ത് നിന്ന്. എന്നാ ഉംറക്കോ? ഒരു മക്കാരന് ഉംറ ഉദ്ദേശിക്കുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുക? ആ മക്കത്തിന് പുറത്തു പോകണം, മീക്കാത്തല്ല, മക്കത്തിന് പുറത്തു പോകണം. അതാണ് അവരുടെ മീക്കാത്ത്. മക്കത്തിന് പുറത്ത് ഒന്നുകിൽ മസ്ജിദിൽ ആയിഷ അല്ലെങ്കിൽ ജാറാന ഇവിടൊക്കെ പോകണം, അല്ലെങ്കിൽ ഹറമിന്റെ പുറത്ത് എന്തായാലും പോകണം. എന്നിട്ട് അവിടുന്നാണ് എന്ത് ചെയ്യുക? ഇഹ്റാമിൽ പ്രവേശിക്കുക. അപ്പോ ഉംറയിൽ മക്ക ഹറമിന്റെ പുറത്തു പോയിട്ടാണ് വേണ്ടത് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. കാരണം എന്തുകൊണ്ട്? ഹജ്ജിലും ഉംറയിലും ഹില്ലും ഹറമും ശ്രദ്ധിക്കണം, ഹില്ലും ഹറമും വേണം. എന്ന് പറഞ്ഞാല് ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ എവിടെയൊക്കെ ഉണ്ടാകണം? ഹറമിലുണ്ടാകണം, ഹറമിന് പുറത്തുകൊണ്ടാണ്. മക്കാരത് എവിടെ മാത്രം പരിമിതപ്പെടുത്തിയിരുന്നു? മക്കാരെ സംബന്ധിച്ചിടത്തോളം ഹറമിൽ മാത്രം പരിമിതപ്പെടുത്തിയിരുന്നു. പ്രധാന ഒരു വിഷയമാണ്, മനസ്സിലായ? മക്കാർ തങ്ങൾക്കുള്ള ഹജ്ജ് ഉംറയും ഹറമിൽ മാത്രം പരിമിതപ്പെടുത്തി, ഇസ്ലാമിൽ ആ ധാരണ തിരുത്തി. ഉംറയിലായാലും ഹജ്ജിലായാലും ഹറമിലും വരണം, ഹറമിന് പുറത്തും വരണം. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇവിടുന്ന് മക്കത്തിന് ഹറമിനുള്ളിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചാലും ഹജ്ജിൽ എന്ത് കിട്ടും? ഹില്ല് കിട്ടും. കാരണം എന്താ? അറഫയിൽ നിൽക്കൽ നിർബന്ധമാണ്. അപ്പൊ ഹില്ലും വന്ന് ഹറമും വന്ന്. ഉംറയിൽ അങ്ങനല്ല, ഉംറയിൽ കർമ്മങ്ങൾ എവിടെ എവിടെയുള്ളത്? ഒക്കെ കഅബത്തിന്റെ പരിസരത്താണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഉംറയിൽ ആരെ കിട്ടൂല? ഹില്ല് കിട്ടൂല. അതിന്റെ കർമ്മങ്ങളിൽ തവാഫ് സഹി മുടിയെടുക്കൽ അതൊക്കെ ഒന്നാണ് ഹറമിനുള്ളിലാണ്. അതുകൊണ്ടാണ് ഉംറയിൽ മക്കാരോട് ഒടുക്കുവാൻ പറഞ്ഞത്, ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഹില്ലിൽ പോവാൻ പറഞ്ഞത്. കാരണം ഹില്ലും ഹറമും ഒന്നിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞ മനസ്സിലായിട്ടില്ല, ഈ വിഷയം മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെ മക്കാരോട് ഉംറ ചെയ്യുമ്പോ നിയ്യത്ത് ചെയ്യാൻ ഒടുക്കുവാൻ പറഞ്ഞത്, ഹില്ലിലേക്ക് പോവാൻ പറഞ്ഞത്. കാരണം ഉംറയിലും ഹില്ലും ഹറമും ഒന്നിക്കണം, ഹജ്ജിലും ഹില്ലും ഹറമും ഒന്നിക്കണം. കാരണം മക്കാർ അത് ബഹുദൈവ വിശ്വാസികൾ അത് തങ്ങൾക്ക് ഹറമിൽ മാത്രം പരിമിതപ്പെടുത്തിയിരുന്നു. ഇസ്ലാമിൽ എന്ത് ചെയ്തു? ആ മൂഢധാരണ എന്ത് ചെയ്തു? ഇസ്ലാം അതിനെ ഉടച്ചു വാർത്തു, അതിനെ തിരുത്തി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ജാഹിലിയത്തിന്റെ ഹമീയത്ത് ഇങ്ങനെ ദുരഭിമാനങ്ങൾ കുറെ ഉണ്ടായിരുന്നു, അവർക്ക് കുറെ ദുരഭിമാനങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ആ ദുരഭിമാനം തങ്ങളുടെ ഹൃദയങ്ങളിൽ അവർ പേറിയപ്പോഴാണ് വസദ്ദൂക്കും അവർ നിങ്ങൾ എന്ത് ചെയ്തത്, മസ്ജിദുൽ ഹറാമിനെ തൊട്ട് തടഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോ ഇസ് ജഅലല്ലദീന കഫറു ഫീ ഖുലൂബിഹിമുൽ ഹമിയ ഹമിയത്തുൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ ദുരഭിമാനം തങ്ങളുടെ ഖൽബുകളിൽ അവർ നിശ്ചയിച്ചപ്പോൾ, അവർ ഉണ്ടാക്കിയപ്പോൾ, അവർ നിങ്ങളെ മസ്ജിദുൽ ഹറാമിനെ തൊട്ട് തടയുകയും അങ്ങനെ ഉംറ ചെയ്യാൻ സമ്മതിക്കാതെ അവർ നിങ്ങളെ തിരിച്ചു വിടുകയും ഉണ്ടായി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. തൈബ്, ഫഅൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു സകീനതഹു, അള്ളാഹുവിന്റെ സകീനത്തിന്. എന്താ സകീനത്ത്? സകീനത്ത് എന്ന സമാധാനം, സ്ഥൈര്യം, അടക്കം, ഒതുക്കം, ഗാംഭീര്യം. ഫഅൻസലല്ലാഹു സകീനതഹു, അപ്പോൾ അള്ളാഹു തന്റെ സകീനത്തിനെ അവതരിപ്പിച്ചു. അലാ റസൂലിഹി, തന്റെ റസൂലിൽ. വഅലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മേലും. വഅലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മേലും. വഅൽസമഹും, അല്ലാഹു അവരെ നിർബന്ധിപ്പിക്കുകയും ചെയ്തു. അൽസമ എന്നാണ് നിർബന്ധിപ്പിച്ചു, അവർക്ക് അനിവാര്യമാക്കി. അൽസമഹും, അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധിപ്പിച്ചു, അല്ലെങ്കിൽ അല്ലാഹു അവർക്ക് ലാസിമാക്കി. അൽസമഹും, നിർബന്ധിക്കുകയും ചെയ്തു. എന്തിനു നിർബന്ധിച്ചു, അല്ലെങ്കിൽ എന്ത് നിർബന്ധിച്ചു? കലിമത്തു തഖ്വ, കലിമത്തു തഖ്വ, തഖ്വയുടെ കലിമത്ത് വചനം. തഖ്വയുടെ വചനത്തെ അവർക്കവൻ നിർബന്ധമാക്കുകയും ചെയ്തു. വകാനു അഹഖ ബിഹ വ അഹ്ലഹ, വകാനു അഹഖ ബിഹ, വാവുൽ ഹാൽ, കാനു അഹഖ ബിഹ, അവർ അതുകൊണ്ട് അർഹരായിരുന്നു, അല്ലെങ്കിൽ അതിന് അർഹരായിരുന്നു ആ അവസരത്തിൽ. വകാനു അഹഖ ബിഹ, അവർ എന്നാ അവിടെ വിശ്വാസികൾ, വിശ്വാസികൾ ഈ കലിമത്തു തഖ്വക്ക് അർഹരായിരിക്കെ, അവരതിന്റെ ഏറ്റവും അർഹരായിരിക്കെ അല്ലാഹു അവരതിന് നിർബന്ധിച്ചു. വഅഹ്ലഹ, കലിമത്തു തഖ്വയുടെ അഹ്ലന മുസ്തഹഖ്, അർഹർ, യോഗ്യർ. കലിമത്തു തഖ്വയുടെ അഹ്ലുകാർ, യോഗ്യർ അവരായിരിക്കെ അള്ളാഹു അവരെ കലിമത്തു തഖ്വക്ക് നിർബന്ധിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഉദ്ദേശം നമുക്ക് പറയാം. വക്കാൻ അള്ളാഹു ബികുല്ലി ശൈഇൻ അലീമ, വക്കാൻ അള്ളാഹു, അള്ളാഹു സുബ്ഹാനഹു വതആല ആയിരുന്നു, റഹ്മക്കല്ലാ, അള്ളാഹു ആകുന്നു. ബികുല്ലി ശൈഇൻ അലീമ, എന്താ ബികുല്ലി ശൈഇൻ അലീമ? എല്ലാ കാര്യത്തെക്കുറിച്ചും ജ്ഞാനമുള്ളവൻ, സൂക്ഷ്മ ജ്ഞാനി. അലീമാണ് സൂക്ഷ്മജ്ഞാനി. ബികുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളെ കുറിച്ചും. അപ്പൊ വക്കാൻ അള്ളാഹു ബികുല്ലി ശൈഇൻ അലീമ, അള്ളാഹു എല്ലാ വസ്തുക്കളെ കുറിച്ചും, എല്ലാത്തിനെ കുറിച്ചും സൂക്ഷ്മജ്ഞാനി, സൂക്ഷ്മം അറിവുള്ളവനാകുന്നു. എന്താ ഇവിടെ ഈ പറഞ്ഞേ? ബഹുദൈവ വിശ്വാസികൾ ദുരഭിമാനത്താൽ അവരെന്ത് ചെയ്ത് ഇളകി വശായി. അവർ വികാര പ്രകടനം നടത്തിയിട്ട് മുഅ്മിനീങ്ങൾ അവരെന്ത് ചെയ്തു? മക്കയെ തൊട്ട് തടഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ഫഅൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വ അലൽ മുഅ്മിനീൻ, റസൂലിന്മേലും മുഅ്മിനീങ്ങളുടെ മേലും അല്ലാഹു തന്റെ സകീനത്തിനെ അവതരിപ്പിച്ചു. സകീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം, അടക്കം, ഒതുക്കം ഇതൊക്കെയാണ്. അൽസമഹും, അല്ലാഹു അവരുടെ മേൽ നിർബന്ധമാക്കി കലിമത്തെ തഖ്വ, തഖ്വയുടെ വചനത്തെ. കലിമത്ത് തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? കലിമത്ത് തഖ്വ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനമാണ്. തഖ്വയുടെ കലിമത്ത് എന്താ? തഖ്വയുടെ കലിമത്ത് അത് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തഖ്വയെ അവൻ വിശ്വാസികൾക്ക് അവൻ അനിവാര്യമാക്കി, നിർബന്ധമാക്കി. ചിലര് പറഞ്ഞ ഇവിടെ കലിമത്ത് തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാക്കുപാലനം അതാണ് കലിമത്ത് തഖ്വ. വാക്കുപാലനത്തെ അവർക്ക് നിർബന്ധാക്കിയതാണ്. എന്തായാലും അതിന്റെ ഉദ്ദേശം നമ്മൾ പറയുമ്പോ ഇൻഷാല്ലാഹ് അത് ബോധ്യപ്പെടും. വകാനു അഹഖ ബിഹാ വ അഹ്ലഹ, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കലിമത്ത് തഖ്വ വിശ്വാസികൾക്ക് നിർബന്ധാക്കിയത്, ബഹുദൈവ വിശ്വാസികൾക്ക് നിഷിദ്ധമാക്കിയത്? വിശ്വാസികൾക്കാനു അഹഖ ബിഹ, അതിന് അവർ അർഹരായിരുന്നു. വ അഹ്ലഹ, അതിന്റെ ആളുകളുമായിരുന്നു ആര്? വിശ്വാസികൾ. അതിനാൽ എന്നിരിക്കെ അല്ലാഹു അവർക്ക് കലിമത്ത് തഖ്വ നിർബന്ധാക്കി. ഇവിടെ നമ്മൾ ആ ഹുദൈബിയയുടെ പശ്ചാത്തലത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഹുദൈബിയയിൽ ഉണ്ടല്ലോ അതിന്റെ പ്രകടഭാവങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ. മുസ്ലിമീങ്ങൾക്ക് എതിരാകാൻ ബഹുദൈവ വിശ്വാസികൾ അവിടെ വികാരഭരിതരായിട്ടാണ് തീർത്തും വിക്ഷോഭത്തിലാണ് എന്ത് ചെയ്ത് അവർ പെരുമാറിയത്. വിശ്വാസികൾ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? വളരെ സമാധാനത്തിലും ഒതുക്കത്തിലാണ്. യഥാർത്ഥത്തിൽ പിന്നെ ബഹുദൈവ വിശ്വാസികളുടെ ഈ പിന്നെ ദുരഭിമാന പ്രകടനത്തിൽ വിശ്വാസികൾ ശരിക്കും ചെയ്തിരുന്നു അവരോട് വികാരത്തിൽ തന്നെ പെരുമാറേണ്ടിയിരുന്നു, പ്രതികരിക്കേണ്ടിയിരുന്നു. പക്ഷെ വിശ്വാസികൾ അങ്ങനെ പ്രതികരിച്ചില്ല. പ്രതികരിക്കാതിരിക്കാൻ കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സമാധാനം സകീനത്ത് വിശ്വാസികളിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അവിശ്വാസികൾ അവർ വികാര പ്രകടനം നടത്തി, അതേ വികാര പ്രകടനം അപ്പുറത്ത് മുസ്ലിമീങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ മനസ്സിലല്ലേ, ആ അവിടെ നിരായുധരായ യുദ്ധവേഷം അണിയാതെ വന്ന മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെടും. മാത്രമല്ല മക്കയിലും വിശ്വാസികളുണ്ട്, അവർക്കും എന്തുണ്ടാവും? വലിയ പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും വരും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം അവതരിപ്പിച്ചത് എവിടെയാണ്? റസൂലിലും മുഅ്മിനീങ്ങളിലും. അത് അല്ലാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്. ഇത് അല്ലാഹു നോക്കി, നിങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചു സകീനത്തവ് അവന്റെ സകീനത്തിനെന്നാണ്. അള്ളാഹു സകീനത്തിന് ആരിലേക്ക് ചേർത്തത്? അള്ളാഹുവിലേക്ക് ചേർത്തു. അടക്കവും ഒതുക്കവും സമാധാനവും അള്ളാഹുവിലേക്ക് ചേർത്തു. എന്നാൽ വികാര പ്രകടനവും വിക്ഷോഭവും ആരിലേക്കാ ചേർത്ത്? ഹമീയത്തുൽ ജാഹിലിയ, ജാഹിലിയത്തിലേക്കാണ് ചേർത്ത്. കാരണം ജാഹിലിയത്തിന്റെ ആളുകളുടെ പ്രത്യേകതയാണ് എന്ത്? ഈ വിക്ഷോഭങ്ങൾ, വികാര പ്രകടനങ്ങൾ ഇതൊക്കെ. അതേസമയം സമാധാനവും അടക്കവും ഒതുക്കവും അള്ളാഹു തന്നിലേക്കാണ് ചേർത്ത്. അള്ളാഹു സമാധാനവും അടക്കവും ആർക്കാണെന്ന് കൊടുത്തത്? ഒരു അനുഗ്രഹം എന്നോണം മുഅ്മിനീങ്ങൾക്ക് കൊടുത്തത്. മനസ്സിലായില്ലേ? സമാധാനക്കേടും വികാര പ്രകടനവും അതവിടെ ഉണ്ടായത്? അത് അവിശ്വാസികളിലാണ് ഉണ്ടായത്. അവിശ്വാസികൾക്കുള്ളത് പോലെ വികാര പ്രകടനവും വിക്ഷോഭവും ഒരിക്കലും ആർക്കുണ്ടാകാൻ പാടുള്ളതല്ല. മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകേണ്ടത് സമാധാനവും അടക്കവും ഒതുക്കവുമാണ് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വിശിക്ഷ രണ്ടു കൂട്ടരും ഇളകി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം സങ്കീർണമാകുന്ന സന്ദർഭങ്ങളിൽ, അവിടെ വികാരവും വിക്ഷോഭവും ഉണ്ടാകുന്നതുപോലെ അതേപോലെ പുറത്തുണ്ടാകാൻ പാടുള്ളതല്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ വചനത്തിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. കാരണം എന്താ? ആ വെള്ളം കലങ്ങിയിട്ടില്ലെങ്കിൽ അതിന് മീൻ പിടിക്കൽപ്പുണ്ടാവും. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? അവരുടെ പിന്നെ ഉൾക്കാഴ്ചയിൽ, സഹനത്തിൽ, ക്ഷമയിൽ, അതേപോലെ തന്നെ അടക്കത്തിലായിരിക്കണം അവർ പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് കൂടി ഇവിടെ എന്തുണ്ട്? ഈ ഒരു സന്ദർഭം മനസ്സിലാക്കി തരേണ്ടത്. അതിന്റെ മെച്ചം അതേപോലെ അതിന്റെ ഗുണം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു രക്തശക്തമായ പോരാട്ടം ഹുദൈബിയയിൽ ഉണ്ടായില്ല. മുസ്ലിമീങ്ങളെ വികാരഭരിതരാക്കാൻ വേണ്ടിയിട്ട് മുശ്രിക്കുകൾ പല പണികളും നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ താടി വരെ തോണ്ടി തന്നാൽ, റസൂലുള്ളാഹിന്റെ താടിയിൽ വരെ അവര് തോണ്ട എന്ന് പറഞ്ഞെങ്കിൽ അതേപോലെ തന്നെ അവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് എഴുതാൻ സമ്മതിച്ചില്ല, മുഹമ്മദുർ റസൂലുള്ള എന്നുള്ളത് എഴുതാൻ സമ്മതിച്ചില്ല. അവര് പിന്നെ മുസ്ലിമീങ്ങളിൽ നിന്ന് പിന്നെ ചിലരൊക്കെ എന്ത് ചെയ്ത് അവർ തങ്ങളുടെ കൂട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ അവർ ചെയ്ത് അപ്പോഴൊക്കെ എന്ത് ചെയ്ത് അള്ളാഹു സുബ്ഹാന, അതൊക്കെ എന്താണ് ഹമീയത്തുൽ ജാഹിലിയത്തിന്റെ അവരുടെ വർത്തനങ്ങളാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാന തആല ആ സന്ദർഭത്തിലും ഫാൻസൽ അള്ളാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഒതുക്കുകയാണ് ചെയ്തത്, അടക്കി നിർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടായത്, മുഅ്മിനീങ്ങൾക്ക് വലിയ മെച്ചങ്ങളും വലിയ ഗുണങ്ങളും ഉണ്ടായത്. ഉംറ ചെയ്യും, ബസ്സിൽ ഹറാമിൽ പ്രവേശിക്കും, ഉംറ ചെയ്യും, പിന്നെ ഇതൊക്കെ അള്ളാഹു സ്വപ്നത്തിലൂടെ റസൂലുള്ളാഹി അറിയിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അടക്കം ചെയ്ത് പുലർന്നില്ലേ, അതൊക്കെ പുലർന്ന്. അതേപോലെ തന്നെ ഈ ഹുദൈബിയക്കപ്പുറം മുസ്ലിമീങ്ങൾക്ക് വലിയ നേട്ടങ്ങളും വലിയ വിജയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഹുദൈബിയ തന്നെയും അതെന്താ ഏറ്റവും വലിയ വിജയമാണ്, ഏറ്റവും വലിയ വിജയമാണ്. എന്തുകൊണ്ട്? അത് മുസ്ലിമീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല നിർത്തിയെടുത്ത് നിന്നു എന്നുള്ളതാണ്. ഫഅൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ, അല്ലാഹു പറയുന്നത് വഅൽസമഹും കലിമത്ത തഖ്വ, കലിമത്ത തഖ്വ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നിർബന്ധമാക്കി. അപ്പൊ ഇവിടെ ഉദ്ദേശം കലിമത്ത് തഖ്വ എന്താണ്? അപ്പൊ ഒരു ഭാഗം പറഞ്ഞ് കലിമത്ത് തഖ്വ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാണ്. ആ കലിമത്ത് തഖ്വയുടെ തേട്ടമുണ്ട്. എന്താ തേട്ടം? ക്ഷമിക്കണം, സഹിക്കണം, അവധാനതയും സാവകാശവും വേണം, വിവേകത്തിൽ പെരുമാറണം. അതൊക്കെ കലിമത്ത് തഖ്വയുടെ തേട്ടാണ്. അതാണ് കലിമത്ത് തഖ്വയുടെ തേട്ടം അള്ളാഹു അവർക്ക് നിർബന്ധമാക്കി എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ളത് അംഗീകരിച്ച ഒരു മുസൽമാന് കുറെ ലക്ഷണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, നല്ല ഗുണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ നല്ല ഗുണങ്ങളെ അള്ളാഹു അവർക്ക് എന്ത് ചെയ്തു? നിർബന്ധമാക്കി. ആർക്ക്? ഈ മുഅ്മിനീങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്തുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുന്നതാണ് പോലെ അവിടെ നിന്നു. ചില പിന്നെ വർത്തമാനങ്ങൾ മനുഷ്യ സാഹചര്യം എന്ന നിലക്ക് ചിലരിൽ നിന്നുണ്ടായെങ്കിലും പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചെടുത്ത് എന്ത് ചെയ്തു? അവരവിടെ നിൽക്കുകയാണ് ചെയ്തത്. അതാണ് വഅൽസമഹും കലിമത്ത് തഖ്വ. ഇവിടെ ചിലർ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അതാണ് കലിമത്ത് തഖ്വ. ചിലര് പറഞ്ഞില്ല കലിമത്ത് തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരാർ പാലനം, വാക്ക് പാലനം. അപ്പൊ എന്താണോ ഹുദൈബിയയിൽ കരാറായിട്ട് എഴുതിയത്, ആ കരാറായി എഴുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി കൊടുത്തിട്ട് എഴുതിയത് എന്താണ്? അവിടെ നിന്നു ആര്? സഹാബികൾ. അതാണ് വഅൽസമഹും കലിമത്ത് തഖ്വ എന്ന് പറഞ്ഞാൽ കരാർ പാലനമാകുന്ന ആ കലിമത്ത് തഖ്വ, അത് അള്ളാഹു അവർക്ക് അനിവാര്യമാക്കി നിർബന്ധമാക്കുകയും ചെയ്തു. വകാനു അഹഖ ബിഹ വഅഹ്ലഹ, ഈ കലിമത്ത് തഖ്വയുടെ അർഹരും അതേപോലെ തന്നെ അതിന്റെ ആളുകളും അവർ ആയിരിക്കെ അള്ളാഹു അവരെ കലിമത്ത് തഖ്വക്ക് നിർബന്ധിക്കുകയും ചെയ്തു. വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെ കുറിച്ചും സൂക്ഷ്മമായി അറിവുള്ളവനാകുന്നു. ഇത് മനസ്സിലായ ഹുദൈബിയയുടെ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇത്തരം വചനങ്ങൾ അതേപോലെ തന്നെ ഇത്തരം ചരിത്രങ്ങൾ അത് മുസ്ലിമീങ്ങൾ അനിവാര്യമായും അറിയേണ്ട ഒരു യുഗത്തിലാണ് മുസ്ലിമീങ്ങളത്. മനസ്സിലായി? മുസ്ലിമീങ്ങളെ വികാരഭരിതരാക്കിയിട്ട് ഈ മുസ്ലിമീങ്ങളുടെ പിന്നെ വികാരം അതിനെ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരുന്നു ചരിത്രത്തിൽ അങ്ങനത്തെ സന്ദർഭങ്ങളോട് മുസ്ലിമീങ്ങൾ പെരുമാറിയത്, അതിൽ ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ള പാഠം എന്ത് എന്നുള്ളത് മുസ്ലിമീങ്ങൾ ശരിക്കും ഇസ്ലാമിക ചരിത്രത്തിലേക്ക് തന്നെ തിരിഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. അതില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. ഈ ആയത്ത് മനസ്സിലായ? ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ലഖദ് സദഖല്ലാഹു റസൂലഹു റുഅ്യ ബിൽ ഹഖ് ലതദ്ഖുലുന്ന അൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹു ആമിനീന മുഹല്ലിഖീന റുഊസകും വമുഖസ്സിരീന ലാ തഖാഫൂൻ ഫഅലിമ മാ ലം തഅലമു ഫജഅല മിൻ ദൂനി ദാലിക ഫതഹൻ ഖരീബ ലഖദ് സദഖല്ലാഹു റസൂലഹു റുഅ്യ ബിൽ ഹഖ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരു സ്വപ്നം, അതിന് അള്ളാഹു പിന്നെ സാക്ഷാത്കൃതമാക്കിയതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സാക്ഷാത്കൃതമാക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഉണർത്തുന്നത്. ഹുദൈബിയയിൽ വെച്ചിട്ട് കരാർ എഴുതിയിട്ട് മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് മടങ്ങി. ഹുദൈബിയയിലേക്ക് റസൂലുള്ള പോകുന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുന്നത് എന്താണ്? ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. ആ സ്വപ്നത്തിൽ നമ്മൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതും അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നമ്മൾ മുടി മുണ്ഡനം ചെയ്തവരായിട്ടോ അല്ലെങ്കിൽ മുടി മുറിച്ചവരായിട്ടോ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുന്നവരായിട്ടാണ് കണ്ടതെന്നാണ് റസൂലുള്ള കണ്ട സ്വപ്നം. അപ്പൊ ആ സ്വപ്നത്തിന്റെ റസൂൽ ആ സ്വപ്നം പറഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യണത്, റസൂലുള്ള ഉംറക്ക് വേണ്ടി പോണത്, ഉംറക്ക് വേണ്ടിയിട്ട് പോണത്. പക്ഷെ ഉംറ ചെയ്യാൻ പറ്റിയോ? ഉംറ ചെയ്യാൻ പറ്റിയില്ല. ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ടു. അങ്ങനെ ഉംറ ചെയ്യാതെ പോരാണ്. അപ്പൊ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കും എന്ന് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കണ്ടത് അവരോട് പറഞ്ഞു. എന്നിട്ട് ഉംറക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ആളുകളെ വിചാരം റസൂലുള്ള കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ഇതാണെന്നാണ്. പക്ഷെ എന്തുണ്ടായത്, ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ട് മടങ്ങി. അപ്പൊ കവിടെ വിശ്വാസികൾ ഈ മടങ്ങണ സമയത്ത് അപ്പൊ റസൂലുള്ള കണ്ട സ്വപ്നം എവിടെ, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും, ഉംറ ചെയ്യും, ഹജ്ജ് ചെയ്യും, മുടിയെടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അതെവിടെ അതെവിടെ നട്ടെന്ത് ചെയ്ത് വിശ്വാസികൾക്കിടയിൽ ഇവര് ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി. ജദ്ദുബിൻ ഖൈസിനെ പോലുള്ളതായവരൊക്കെ വിശ്വാസികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി, റസൂലിനെ കുറിച്ച് സംശയം ഉണ്ടാക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ വിശ്വാസികൾക്കിടയിൽ അണികൾക്കിടയിൽ ഉള്ളൽ ഉണ്ടാക്കാൻ തുടങ്ങി. ആര്, കവിടെ വിശ്വാസികൾ. പിന്നെ സ്വപ്നം എവിടെ, സ്വപ്നം എവിടെ എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയാ ബിൽ ഹഖ്. ലഖദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലാമ് വല്ലാഹി ഇലഖദ് എന്നുള്ളതിലാണ്, ലാമുൽ ഖസമാണത്, ലാമു തൗതിയലിൽ ഖസം. ഇതിനു മുമ്പേ സത്യം ഉണ്ട് എന്നർത്ഥം, വല്ലാഹി അല്ലാഹു ആണ് സത്യം. ലഖദ് സദഖല്ലാ ഖദ് പറഞ്ഞ എന്താ, തീർച്ചയായും ഉണ്ടോ. അപ്പൊ വല്ലാഹി ഇലഖദ് ആ രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിനെ ഇറക്കുന്നത്. അല്ലാഹു ആണ് സത്യം, ഖദ് തീർച്ചയായും, സദഖല്ലാഹു റസൂലഹു അർറുയ ബിൽ ഹഖ്. സദഖല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല സാക്ഷാത്കരിക്കും, സാക്ഷാത്കരിക്കും എന്നാണ് സദഖ. പക്ഷെ ക്രിയ ഏതാ, സദഖ ഭൂതകാല ക്രിയയാണ്, സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ്. സാക്ഷാത്കരിച്ചിട്ടില്ല, പിന്നെ ഞാൻ സാക്ഷാത്കരിക്കാൻ പോണേ ഉള്ളൂ. പക്ഷെ എന്തിനാ ഭൂതകാല ക്രിയ പ്രയോഗിച്ചത്, ഭൂതകാല പ്രയോഗിച്ചത് സാക്ഷാത്കരിക്കും എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒരു സംഗതി എങ്ങനെയാണോ അതേപോലെ വരാനുള്ള ഇത് നടക്കും എന്നുള്ളതാണ്. അപ്പൊ ലഖദ് സദഖല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആർക്ക്, റസൂലഹു അല്ലാഹുവിന്റെ റസൂലിന്. എന്ത് സാക്ഷാത്കരിക്കും, അർറുയ സ്വപ്നം, റുയ എന്ന സ്വപ്നം. എങ്ങനെ സാക്ഷാത്കരിക്കും, ബിൽ ഹഖ്, യഥാവിധം കണ്ടതെങ്ങനെയാണോ അതേവിധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട സ്വപ്നം, അല്ലാഹു റസൂലുള്ളാഹി കാണിച്ച സ്വപ്നം, അത് ഏത് വിധേനയാണോ അതേവിധം യഥാവിധം സത്യസമ്പൂർണമായി സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. അപ്പൊ എന്താ, ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ്, അല്ലാഹു തന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലാഹു സ്വലമ തങ്ങൾ കാണിച്ചതായ സ്വപ്നത്തെ യഥാവിധം സദഖ എന്നാണ് അവിടെ ഹക്കക എന്നുള്ള മാനയിൽ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. ആ ആയത്ത് ഈ ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ് അത് എന്തിനാ അങ്ങനെ ശക്തിപ്പെടുത്തി പറഞ്ഞത്, ഇങ്ങനെ തീർപ്പാക്കി പറഞ്ഞത്, അതായിരിക്കും മറുപടിയാ. ആ കപട വിശ്വാസികൾക്ക് മറുപടിയാണ്. കപട വിശ്വാസികൾ അവര് റസൂലുള്ള അവരോട് മദീനെന്ന് പറഞ്ഞ എന്താണ്, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും, നമ്മൾ ഉംറ ചെയ്യുന്നിട്ട് മടങ്ങുന്നൊക്കെയാണ്. പക്ഷെ എന്തുണ്ടായത്, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പറ്റിയില്ല, ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ട് മടങ്ങുകയാണ്. അപ്പൊ കപട വിശ്വാസികൾക്ക് നല്ലൊരായുധല്ലേ, നല്ലൊരായുധം. അപ്പൊ എന്തേ കിട്ടിയത്, എന്താണ് അവരുടെ വർത്താനം എങ്ങനെയാണ്, എന്തേ സംഭവിച്ചത്, എന്തേ കിട്ടിയത്, എവിടെ സ്വപ്നം, ഇങ്ങനെയാണ് അവര് പറയാൻ തുടങ്ങിയത് കപട വിശ്വാസികൾ. അത് അണികൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാനും നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ സംശയം ഉണ്ടാക്കാനും അത് അവർക്കൊരു ആയുധായി ആയുധായി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വപ്നത്തെ കുറിച്ചുള്ളതായ സന്ദേഹങ്ങളും സംശയങ്ങളും അവർ പരത്താൻ തുടങ്ങിയപ്പോ അള്ളാഹു ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ് എന്ന് പറഞ്ഞ അതിനെ ഉറപ്പിക്കണം. അള്ളാഹുവാണ് സത്യം, അള്ളാഹു തന്റെ റസൂലിന് കാണിച്ചതായ സ്വപ്നത്തെ എങ്ങനെയാണോ കാണിച്ചത് അതേവിധം ബിൽ ഹഖ് യഥാവിധം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അവിടെ ഭൂതകാല ക്രിയ പ്രയോഗിച്ചത് അത് അങ്ങനെ അത് സത്യസന്ധമായി പുലരുക തന്നെ ചെയ്യും എന്നുള്ളത്, അത് സാക്ഷാത്കൃതമാവുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ച് പറയാനാണ്. മുനാഫിക്കീങ്ങൾക്കുള്ള മറുപടിയാണ്. അതേപോലെ തന്നെ മുനാഫിക്കീങ്ങളുടെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ, മുനാഫിക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അത് വിശ്വാസികളിൽ നിന്നുണ്ടാക്കും, അങ്കലാപ്പുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ആ വിശ്വാസികളുടെ ആ ഒരു മനസ്സിന്റെ ചൊറിച്ചിൽ അത് ദൂരീകരിക്കാനും വേണ്ടിയാണ് അള്ളാഹു ഈ ശൈലി പ്രയോഗിച്ചത്. ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ്. എന്നിട്ട് എന്താ അള്ളാഹു പറഞ്ഞത്? ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹു ആമിനീൻ മുഹല്ലിഖീന റുഊസകും വമുഖസ്സിരീൻ ലാ തഖാഫൂൻ. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹു ആമിനീന മുഹല്ലിഖീന റുഊസകും വമുഖസ്സിരീൻ ലാ തഖാഫൂൻ. എന്താ സ്വപ്നം? സ്വപ്നം മസ്ജിദുൽ ഹറാമിലേക്ക് മുഅ്മിനീങ്ങൾ പ്രവേശിക്കും. എങ്ങനെ? മുടി തലമുണ്ടനം ചെയ്തവരായിട്ടും പിന്നെ മുഖസ്സിരിൻ മുടി വെട്ടിയവരായിട്ടും. ഇതല്ല സ്വപ്നം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ലാ തദ്ഖുലുൻ, ഇതല്ല തദ്ഖുലുൻ, നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. ലാ തദ്ഖുലുൻ, ലാ ലാമു തൗകീദിൽ ഖസമാണ്, വല്ലാഹി ലാ തദ്ഖുലുൻ, നൂനെ തൗകീദിന്റെ, നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. തദ്ഖുലൂന എന്നുള്ളതാണ്, വാവു നൂനും കളഞ്ഞുപോയി, എന്നിട്ട് തൗകീദിൻ നൂന് ചേർന്ന് ലാ തദ്ഖുലുൻ, നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. എവിടെ പ്രവേശിക്കും? അൽ മസ്ജിദൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാല് അൽ മസ്ജിദുൽ ഹറാം, അൽ ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? മുഹറം എന്നുള്ളതാണ്, പവിത്രമാക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ്. പവിത്രമാക്കപ്പെട്ട പള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാകാം, പള്ളിയാകാം. കാരണം ഇതിനെ ഹറാം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താ? മസ്ജിദുൽ ഹറാം, കള്ള ഹറാം എന്ന് പറയുന്ന പോലെയുള്ള ഹറാമ. ഇത് മുഹറമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ അനുവദനീയമായ പലത് എവിടെ പാടുള്ളതല്ല? മക്കയിൽ പാടുള്ളതല്ല. ഇപ്പൊ മക്കയിലുള്ള പുല്ല് വരയ്ക്കാൻ, അതേപോലെ തന്നെ അവിടെ വളരുന്ന പ്രകൃതിയെ വളരുന്ന പുല്ല് പറിക്കാൻ, അതേപോലെ തന്നെ അവിടുത്തെ വൃക്ഷം മുറിക്കാൻ, വൃക്ഷങ്ങളിൽ മുള്ളുണ്ടെങ്കിൽ ആ മുള്ള് പൊട്ടിക്കാൻ, ഇതൊന്നും പാടില്ല. അതേപോലെ തന്നെ അവിടെ നിന്ന് കളഞ്ഞു കിട്ടി അത് എടുക്കാതിരിക്കലാണ് ഉത്തമം, അത് അനൗൺസ് ചെയ്യാനല്ലാതെ. പിന്നെ അതേപോലെ അവിടെ വളരുന്ന മൃഗങ്ങൾ വധിക്കപ്പെടാൻ പാടുള്ളതെല്ലാം, അവിടെ വേട്ടയാടാൻ പാടുള്ളതെല്ലാം, അവിടെയുള്ള മൃഗങ്ങൾ ആട്ടിപ്പായിക്കാൻ പാടുള്ളതെല്ലാം, അതൊക്കെ മസ്ജിദുൽ ഹറാമിനുള്ള പ്രത്യേകത. അതുകൊണ്ടാണ് പുറത്ത് അനുവദനീയമായ പലതും അവിടെ പാടില്ല, ഹറാമാണ്. അങ്ങനെ അവിടെ രക്തം ചിന്താൻ പാടുള്ളതല്ല തുടങ്ങിയ കുറെ പവിത്രതകൾ ഹറമിനുണ്ട്. അതുകൊണ്ടാണ് അൽ മസ്ജിദുൽ ഹറാം എന്നുള്ള വിശേഷണം വന്നത്. ലതദ്ഖുലുന്നൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്നെന്താ? ആ അള്ളാഹുവിന്റെ വേണ്ടുക ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ പ്രവേശനം. അതാണ് ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ വേണ്ടുക ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ പ്രവേശനം. അവിടെ മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. അതെന്താ സ്വപ്നാണ്? അത് എന്താ ആ സ്വപ്നം? അത് ലഖദ് സദഖല്ലാഹു റസൂലഹു, അതിന് സാക്ഷാത്കാരുണ്ട്, സാക്ഷാത്കാരുണ്ട്. നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ പ്രവേശനം നമ്മള് പിന്നെ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുന്ന ആ ഒരു ഇതിലല്ലാതെ പിന്നെയോ ഈ ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? കാരണം ഈ സ്വപ്നം ഇത് പുലരുക തന്നെ ചെയ്യും, പുലരുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശത്താൽ, അള്ളാഹുവിന്റെ വേണ്ടുക എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങളുടെ ഔദാര്യല്ല, മുശ്രിക്കീങ്ങളുടെ ഔദാര്യല്ല. കരാറിൽ എഴുതിയിട്ടുണ്ട് ഈ വർഷം മുഹമ്മദ് മുസ്ലിമീങ്ങളും മടങ്ങി പോണം, എന്നിട്ട് അടുത്ത വർഷം വന്നിട്ട് ഉംറ ചെയ്യണമെന്ന് അവര് കരാറിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ ഔദാര്യം കൊണ്ടല്ല, പിന്നെയോ അള്ളാഹുവിന്റെ വേണ്ടുകയാലാണ് എന്ത് ചെയ്യുന്നത്? മസ്ജിദുൽ ഹറാമില് പ്രവേശിക്കുന്നത്. പിന്നെ മുസ്ലിം നീങ്ങളും ആ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല. മുസ്ലിം നീങ്ങളും ഞങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ ആ ഇതുകൊണ്ട് എന്നുള്ള വിചാരിക്കാൻ പാടുള്ളതല്ല. പിന്നെ അത് അള്ളാന്റെ വേണ്ടുകയും അള്ളാന്റെ തീരുമാനവുമാണ്. ആ ഒരു ബോധം മുസ്ലിം നീങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ വേണ്ടുകയാണ്, അള്ളാഹുവിന്റെ ഉദ്ദേശം. അത് പഠിച്ചവന്റെ തീരുമാനമാണ്, പടച്ചവന്റെ തീരുമാനമാണ്. അല്ലാതെ മുശ്രിക്കീങ്ങൾ അവര് വേദി തുറന്നുകൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വിശാല മനസ്കതുകൊണ്ടോ അല്ല, അതങ്ങനെ മനസ്സിലാക്കേണ്ട. അതാണ് തന്നെയാണ് അവിടെ ഇൻഷാ അല്ലാഹ് വന്നത്. തൈബ്. എങ്ങനെയാണ് മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത്? എങ്ങനെയാണ് പ്രവേശിക്കുക? ആമിനീൻ, നിർഭയരായ അവസ്ഥയിൽ. ആമിനീൻ, നിർഭയരായ അവസ്ഥയിൽ. മുഹല്ലിഖീന റൂസക്കും, മുഹല്ലിഖീൻ മുഹല്ലിഖ് എന്ന് പറഞ്ഞാല് മുണ്ഡനം ചെയ്തു ചെയ്യുന്നവൻ. മുഹല്ലിഖ് മുടി മുണ്ഡനം ചെയ്യുക, തലമുണ്ഡനം ചെയ്യുക, തല മുണ്ടനം ചെയ്യുക. മുഹല്ലിഖീന റൂസക്കും, നിങ്ങളുടെ തലകള് ഹൽഖ് ചെയ്തവരായ അവസ്ഥയിൽ, മുണ്ടനം ചെയ്തവരായ അവസ്ഥയിൽ. വമുഖസ്സിരീൻ, മുടി മുറിച്ചവരായ അവസ്ഥയിലും. അപ്പൊ തലമുടി മുണ്ടനം ചെയ്തവരായിക്കൊണ്ടും തലമുടി വെട്ടിയവരായിക്കൊണ്ടും ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹ്. ആമിനീൻ. ലാ തഖാഫൂൻ, ലാ തഖാഫൂൻ, നിങ്ങൾ പേടിക്കുകയില്ല, ഭയക്കുകയില്ല. ലാ തഖാഫൂൻ, നിങ്ങൾ ഭയക്കുകയില്ല. അപ്പൊ എന്താ, ഹുദൈബിയയിൽ പേടിയുണ്ടായി, ഇനി പക്ഷെ ഇനി മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പ്രവേശിക്കും, അപ്പൊ നിങ്ങൾക്ക് എന്തില്ല, പേടിയുണ്ടാവൂല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട സ്വപ്നം പറഞ്ഞല്ലോ നമ്മള്. ആ സ്വപ്നത്തെ തുടർന്ന് എന്ത് ചെയ്തത്? ഹുദൈബിയയിലേക്ക് പോയത് അല്ലെ, ഉംറക്ക് പോയത്. അപ്പൊ കപട വിശ്വാസികൾ പറഞ്ഞ് ഹുദൈബിയയിൽ നിന്ന് മടക്കപ്പെട്ടപ്പോ കണ്ട സ്വപ്നം കണ്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്ന അന്ന് മുടിയെടുക്കുന്നവരായി എന്നൊക്കെ പറഞ്ഞ്, ഇപ്പൊ എവിടെ സ്വപ്നം, എവിടെ സ്വപ്നം, ഇതാണ് അവരുടെ പ്രശ്നം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ പ്രതികരിച്ചാണ് ഈ ആയത്ത് ഇറക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും മസ്ജിദുൽ ഹറാമിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചില ആളുകൾ വസ്വാസേറ്റ് വന്ന്, അതിനെ റുഇയ, എവിടെ റസൂലുള്ളാഹിന്റെ സ്വപ്നം? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വർഷം പ്രവേശിക്കുന്ന സ്വപ്നത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, ഈ വർഷം പ്രവേശിക്കുന്നു പറഞ്ഞില്ല, പ്രവേശിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ, മൗഈദ് അതിന്റെ അവസ്ഥ അവസരം എന്തെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രവേശിക്കുമെന്ന് പറഞ്ഞത് ഇൻഷാല്ലാ പ്രവേശിക്കും എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പ്രതികരിക്കേണ്ടതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്, നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഈ വർഷം പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല, പ്രവേശിക്കുക തന്നെ ചെയ്യും. അത് പുലർന്നു ചരിത്രത്തിൽ, അത് പുലർന്നു. ഹിജ്റയുടെ 6-ലായിരുന്നു ഹുദൈബിയ സന്ധി. ഹിജ്റയുടെ 7-ൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മസ്ജിദുൽ ഹറാമിലേക്ക് വന്നു. എന്നിട്ട് അവര് ഉംറ നിർവഹിച്ചു, ഉംറ നിർവഹിച്ചു ഇതേപോലെ തന്നെ, ഈ പറഞ്ഞ പോലെ തന്നെ നിർഭയരായ അവർ മക്കയിൽ പ്രവേശിച്ചു. മക്കയിൽ പ്രവേശിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സഹാബത്തിനെയും കാണണ്ടെന്ന് അർത്ഥം എന്ത് ചെയ്ത്, മുശ്രിക്കീങ്ങളിൽ ആണുങ്ങളൊക്കെ എന്ത് ചെയ്ത്, ദൂരക്ക് മാറി നിന്ന്, ദൂരക്ക് മാറി നിന്ന്, സ്ത്രീകളും കുട്ടികളൊക്കെ വഴിയിലൊക്കെ വന്ന് നിന്ന്, പക്ഷെ ആണുങ്ങളൊക്കെ മാറി നിന്ന്, കാരണം ഇവര് ഹറമിൽക്ക് വരികയാണല്ലോ, ഉംറക്ക് വേണ്ടിയിട്ടൊക്കെ വരികയാണ്. അപ്പൊ അവര് മാറി നിൽക്കേണ്ടത്, അതുകൊണ്ട് തന്നെ വളരെ സമാധാന ചിത്തരായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹാബത്തിനും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പറ്റി ഹിജ്റയുടെ 7-ൽ. എന്നിട്ട് അവർ ഉംറ നിർവഹിച്ചു. ആ ഉംറക്കാണ് ഉംറത്തുൽ ഖദി അല്ലെങ്കിൽ ഉംറത്തുൽ ഖബ, ഉംറത്തുൽ ഖല എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് ഉംറ നിർവഹിച്ചിട്ട് അവർ മുടിയെടുത്തു, അതാണ് മുഹല്ലിഖീന റൂസക്കും, നിങ്ങളുടെ തല മുണ്ടനം ചെയ്യുന്നവരായിട്ട്. തലക്കാണ് മുണ്ടനം, തലക്കാണ് മുണ്ടനം. നമ്മൾ മുണ്ടനം എന്താ, മുടി വടിക്കലല്ലേ, മുടി വടിക്കൽ. നോക്കി, നിങ്ങൾ മുഹല്ലിഖീന റൂസക്കും, നിങ്ങളുടെ തല മുണ്ടനം ചെയ്യുന്നവരായി. തലക്കാണ് മുണ്ടനം, അത് ആളുകൾ എന്ത് ചെയ്ത്, തലക്കും മുഖത്തിനും കൂടി ആക്കി. ഇവിടെ അള്ളാഹ് നോക്കിയിട്ട് പറഞ്ഞ മുഹല്ലിഖീന റുഊസക്കും, നിങ്ങളുടെ തലകൾക്ക് മുണ്ടനം ചെയ്യുന്നവരായിരുന്നു. അതൊരിക്കലും മുഖത്തിന് മുണ്ടനം ചെയ്യുന്നവരാക്കാൻ പാടുള്ളതല്ല. ചില മുഫസ്സിരീങ്ങൾ ആ രീതിയിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ട് ഈ മുഹല്ലിഖീന റുഊസക്കും ഹൽഖ് റസിന് പറഞ്ഞു എന്നുള്ളത്. ഉംറയിലും ഹജ്ജിലും മുടി മുണ്ടനം ചെയ്യാം, ഖസ്റും ചെയ്യാം, തഖ്സീറും ചെയ്യാം, മുടി ചുരുക്കാം, മുറിക്ക വെട്ട. പക്ഷെ ഏറ്റവും ഉത്തമം എന്താണ്, ഏറ്റവും ഉത്തമം മുണ്ടനം ചെയ്യലാണ്. കാരണം ആദ്യം അള്ളാഹു അതാണ് പറഞ്ഞത്, മുഹല്ലിഖീൻ റുഊസക്കും വ മുഖസ്സിരീൻ. ആദ്യം പറഞ്ഞത് ഏതാ, മുഹല്ലിഖീൻ, അല്ല മുണ്ടനം ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമം ഹൽഖാണ്, മുണ്ടനം ചെയ്യലാണ്. ഹജ്ജിലും ഉംറയിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തല മുടി വടിക്കലാണ്. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയാണ് മൂന്ന് തവണ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഹല്ലിഖീൻ, മുടി മുണ്ടനം ചെയ്തവർക്ക് അല്ലാഹുവേ നീ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും ചെയ്തു, വൽ മുഖസരീൻ മുഖസരീങ്ങൾക്കും എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള മുഹല്ലിഖീൻ എന്ന് മൂന്ന് തവണ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഹല്ലിഖീൻ, മുഹല്ലിഖീങ്ങൾക്ക് മുണ്ടനം ചെയ്തവർക്ക് നീ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവസാനം മൂന്നിനപ്പുറം വൽ മുഖസരീൻ മുഖസരീങ്ങൾക്കും എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഉത്തമം ഏതാണ്? ഉത്തമം തലമുടി മുണ്ടനം ചെയ്യലാണ് ഉംറയിലും ഹജ്ജിലും. അതാണ് ഹജ്ജിന്റെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, വല തഹ്ലിഖു റുഊസക്കും ഹത്ത യബ്ലുഗൽ ഹദിയു മഹില്ലഹു. നിങ്ങൾ മുടി മുണ്ടനം ചെയ്യാൻ പാടുള്ളതല്ല, തല മുണ്ടനം ചെയ്യാൻ പാടുള്ളതല്ല ബലിമൃഗം അതിന്റെ സ്ഥാനത്ത് എത്തുന്നത് വരെ. അവിടെ പ്രയോഗിച്ചതും എന്താണ്? മുണ്ടനാണ്, മുടി വെട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ എപ്പോഴും ഉത്തമമായിട്ടുള്ളത് തലമുടി തല മുണ്ടനം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ വെട്ടലും അനുവദനീയമാണ്, വെട്ടിയിട്ടുണ്ടെങ്കിലും എന്താണ് ഉംറ ശരിയാക്കും. പക്ഷെ വെട്ടുമ്പോഴും മുണ്ടനം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായിട്ടാണ് വെട്ടേണ്ടത്, മുടി ഒന്നായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് മുണ്ടനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒന്നായിട്ടാണ് വെട്ടേണ്ടത്. ചിലയിടത്തുനിന്ന് മാത്രം മുടി മുറിച്ചിട്ട് ചിലരെന്ത് ചെയ്യും തഹല്ലുലാകും, അത് ശരിയല്ല. ഒന്നും മുടി വിടുന്ന വിടും ചിലർ ഹജ്ജിനും ഉംറക്കും പോയിട്ടുണ്ടെങ്കിൽ പോയ മാതിരി തന്നെ വരുന്നതാണ്, മുടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം അവരിങ്ങനെ അവിടെ ഈ കത്രിയായിട്ട് ചില ആളുകൾ നിൽക്കുകയും ചെയ്യും, വരുടെ ഹജ്ജ് ഉംറയും ഫസാദാക്കാൻ അവരുന്ന കത്രിയായിട്ട് ഇവിടുന്ന് ഇവിടുന്ന് വരെ മുടി എടുത്തിട്ട് പോരും, അത് ശരിയല്ല. ഒന്നായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് മുണ്ടനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മുടി വെട്ടേണ്ടത്. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ മുഹല്ലിഖീന റുഊസക്കും, നിങ്ങളുടെ തലകൾ മുണ്ടനം ചെയ്തവരായിക്കൊണ്ട്, വ മുഖസ്സിരീൻ തലമുടി വെട്ടിയവരായിക്കൊണ്ടും, ലാ തഖാഫു നിങ്ങൾ ഭയക്കുകയില്ല. فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا فعلم لا فعلم അപ്പോൾ എങ്ങനെ അങ്ങനെ ഫതഖീബിന്റെ ആതിഫത്തിന്റെ അലിമ അല്ലാഹു മനസ്സിലാക്കി മാ ലം തഅലമു നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്തത് ഫഅലിമ മാ ലം തഅലമു നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തത് അല്ലാഹു അറിഞ്ഞു മാ മൗസൂലൻ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തത് അല്ലാഹു മനസ്സിലാക്കിയിട്ടുണ്ട് فجعل من دون ذلك فتحا قريبا فادنال هذا കാരണത്താൽ സബബിന്റെ അതിനാൽ جعل من دون ذلك അതിനു മുൻപായിട്ട് دون ذلك എന്ന് പറഞ്ഞാൽ അതിനു മുൻപായിട്ട് അല്ലെങ്കിൽ دون എന്നാൽ غير എന്നുള്ളത് من غير ذلك അതുകൂടാതെ ഫലിമമാലം താലമു നിങ്ങൾ അറിയാത്തത് അല്ലാഹു മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ ഫജഅല മിൻ ദൂനി ദാലിക അതുകൂടാതെ അല്ലാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചു ഫതഹൻ ഖരീബ അടുത്ത് തന്നെയുള്ള ഒരു യുദ്ധവിജയം അടുത്ത് തന്നെ പുലരാനിരിക്കുന്ന ഒരു യുദ്ധവിജയം ഫതഹൻ എന്നാൽ വിജയം ഖരീബ എന്നാൽ അടുത്ത് തന്നെ സംഭവിക്കാനിരിക്കുന്ന വലിയ വലിയ ചരിത്രങ്ങളാണ് അതൊക്കെ ഉൾക്കൊള്ളുന്നത് فجعل من دون ذلك അതിനാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനു മുമ്പായിട്ട് ഈ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അത് കൂടാതെ മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പ്രവേശിക്കുക എന്നതോടൊപ്പം മറ്റൊന്ന് നടത്തത്തിൽ അത് കൂടാതെ അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി നിശ്ചയിച്ചു എന്താ ഉണ്ടാക്കിയത് ഫതഹൻ ഖരീബ ഫതഹൻ ഖരീബ എന്നാ അടുത്ത് തന്നെ ഭവിക്കാനിരിക്കുന്ന ഖരീബായുള്ള ഒരു ഫതഹ് യുദ്ധ വിജയം ഖൈബർ യുദ്ധവിജയമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൈബർ യുദ്ധവിജയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഖൈബർ യുദ്ധവിജയം അത് ഒരു വിശദീകരിക്കപ്പെടേണ്ട ഭാഗമാണ് അതേപോലെ തന്നെ ഈ ഉംറത്തുൽ ഖദാവും ഉംറത്തുൽ ഖദാവും വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് കാരണം അതാണല്ലോ ഇവിടെ ഇവർ ചെയ്തത് ഖൈബറിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഉംറത്തുൽ ഖദാവും ഒന്ന് പറയേണ്ടതുണ്ട് ഇൻഷാല്ലാ ഞാനത് അടുത്ത ആഴ്ച തന്നെ ഒന്ന് ഉണർത്തണം അത് ഞാൻ പറയാം അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ ഫാലിമാലം താലമു ഫജാല മിന്ദു നിദാലിക ഫതഹൻ ഖരീബ അതൊന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് ചരിത്രത്തിലൂടെ തന്നെയാണ് ഈ ഭാഗങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതില്ലെങ്കിൽ അതിന്റെ ആശയം നമുക്ക് പൂർണ്ണമായിട്ട് അതൊരു ഇതാവില്ല ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇതാക്കുമുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.